الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بريم الله سهودر ماري سهودر غلي പരിശുദ്ധ റമദാനിന്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മോട് വിട പറയുകയാണ്. ഏറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ടും പലവിധത്തിലുള്ള പ്രയാസങ്ങൾ കടിച്ചിറക്കിക്കൊണ്ടും ഈ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ അതിലൂടെ നാം നേടിയെടുത്ത തഖ്വയും തസ്കിയത്തും ഇനിയുള്ള മാസങ്ങളിൽ എങ്ങനെ കാത്തുസൂക്ഷിക്കും എന്ന് സഗൗരവം ആലോചിക്കേണ്ട സന്ദർഭമാണിത്. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആയത്തിൽ അതിന്റെ ലക്ഷ്യമായി അള്ളാഹു എടുത്തു പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അതുകൊണ്ടുതന്നെ ഈ കഴിഞ്ഞ 10-27 ദിവസങ്ങളിൽ ആ പറഞ്ഞ കൽപ്പന തഖ്വ നേടിയെടുക്കുക എന്നത് എത്രമാത്രം എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. തഖ്വ എന്ന് പറയുന്നത് റമദാനിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. 360 ദിവസവും ഒരു മുസ്ലിം തഖ്വയുള്ളവനായിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുഅ്മിൻ അനിവാര്യമായും ഒരു മുത്തഖിയായിരിക്കണം. ഞാൻ മുഅ്മിനാകാം, മുത്തഖിയാകാൻ എനിക്ക് പറ്റൂല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. മുഅ്മിനാണോ അവൻ മുത്തഖിയായിരിക്കണം, ഈമാനുണ്ടോ അവന് തഖ്വ വേണം. പിന്നെന്താ, റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് നിശ്ചയിച്ചത് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത തഖ്വ ഉണ്ടാക്കലല്ല, ഉള്ള തഖ്വയെ നിലനിർത്തലും അത് വർദ്ധിപ്പിക്കലുമാണ്. എന്താണ് തഖ്വയുടെ ഫലം, അതിന്റെ താൽപര്യം എന്താണ്? വളരെ ചുരുക്കി പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ, നന്മകൾ കഴിയുന്നത്ര സ്വാംശീകരിച്ച് സ്വന്തം ജീവിതത്തിൽ പകർത്തി തിന്മകളിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കാൻ ശീലിക്കുക. അത് റമദാനിൽ ഏതാണ്ട് എല്ലാ വിശ്വാസികളും ശീലിക്കുന്നൊരു കാര്യമാണ്. തെറ്റു ചെയ്യണമെന്ന് മനസ്സ് പറയുമ്പോ, സന്ദർഭം ആവശ്യപ്പെടുമ്പോ, ഐ റമദാനല്ലേ, നോമ്പല്ലേ, വേണ്ട, ഒഴിഞ്ഞു മാറും. നന്മകൾ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോ, എങ്ങനെങ്കിലും അത് ചെയ്യണം, നോമ്പല്ലേ, കൂടുതൽ പുണ്യമുള്ള മാസമല്ലേ, ആ മാസത്തെ മാനിച്ചുകൊണ്ട് അയാൾ ആ നന്മ ചെയ്യാൻ ശ്രമിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു മുസൽമാന്റെ ജീവിതത്തിൽ എന്നുമെന്നും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. നന്മ ചെയ്യാനുള്ള താൽപര്യവും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പരിശ്രമവും. എല്ലാ ഓരോ ജുമുഅക്കും ഇത്തഖുല്ലാഹ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഖതീബ് പറയും. 3 ആയത്ത് അതിനായി ഓതി വെക്കും. എന്തിനാണിങ്ങനെ ആവർത്തിച്ച് നമ്മോട് പറയുന്നത്? തഖ്വ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല, എല്ലാ കാലത്തും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. എല്ലാ നന്മകളുടെയും സ്രോതസ്സാണ് തഖ്വ, അതുപോലെ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള പ്രതിരോധവുമാണ് തഖ്വ. നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകളെ, അതിനിടയിലാണ് അള്ളാഹു നമ്മളെ നിർത്തി പരീക്ഷിക്കുന്നത്. നമ്മൾ ആ തിന്മയിലേക്ക് പോകുന്നുണ്ടോ, അല്ല തിന്മയിലേക്ക് പോയാൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഒഴിവാക്കി നന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ വിജയിക്കണം. തെറ്റുകൾ നിറഞ്ഞ ലോകത്ത് തെറ്റിലകപ്പെടാതിരിക്കാനുള്ള ഈമാനിന്റെ പടച്ചട്ടയാണ് യഥാർത്ഥത്തിൽ തഖ്വയിലൂടെ നാം നേടിയെടുക്കുന്നത്. അതൊരു രക്ഷാകവചമാണ്. നോമ്പിൽ നമ്മളത് ശരിക്കും അറിഞ്ഞു. എത്ര തിന്മകളുണ്ട് ഇവിടെ, പക്ഷെ വിശ്വാസി സമൂഹം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സാധാരണ തെറ്റുകളിലും തമ്മാടിത്തങ്ങളിലും കഴിയുന്ന ആളുകൾ പോലും മുസ്ലിമാണെങ്കിൽ റമദാൻ മാസത്തിൽ ഒരൽപ്പം പേടിക്കും, ഒന്ന് മാറി നിൽക്കും. അത് തഖ്വയുടെ വലിയ റിസൾട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി സുബ്ഹാനഹു വതാല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജഅല്ലക്കും ഫുർഖാനൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിങ്ങൾക്കൊരു ഫുർഖാൻ ഏർപ്പെടുത്തി തരും. എന്താണ് ഫുർഖാൻ? തഫ്സീർ സഅദിയിൽ അദ്ദേഹം പറയാണ്, അൽ ഫുർഖാൻ വഹുവൽ ഇൽമു വൽ ഹുദാ അല്ലദീ യുഫർഖു ബിഹി സാഹിബുഹു ബൈനൽ ഹുദാ വല്ലലാൽ വൽ ഹഖ് വൽ ബാത്തിൽ വൽ ഹലാലി വൽ ഹറാം വഅഹ്ല സആദതി മിൻ അഹ്ലി ശഖാവ. ഫുർഖാൻ എന്ന് പറയുന്നത് ഒരു അറിവാണ്, ഒരു സന്മാർഗ ബോധമാണ്. അത് മുഖേന അതുള്ള ആൾക്ക് ഏതാണ് വഴികേട്, ഏതാണ് സന്മാർഗം എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും. ഹലാലേത്, ഹറാമേത്, ഹക്കേത്, ബാത്തിലേത്, ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള ഒരു ശേഷി, ഒരു കഴിവ്, ഒരറിവ്, ഒരു തന്റേടം, ഒരു വിവേകം അയാൾക്കുണ്ടാകും. മനസ്സിലായില്ലേ? അധികമൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മനസ്സാക്ഷി അവനോട് പറയും, ഏ അത് ശരിയല്ല, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കത് പാടില്ല എന്നവന്റെ മനസ്സാക്ഷി പറയും. അങ്ങനെയുള്ള ഒരു ഫുർഖാൻ അവൻ നമുക്ക് ഏർപ്പെടുത്തി തരും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ. വയുക്കഫിർ അങ്കും സയ്യാത്തിക്കും വയഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് മൂടിവെച്ച് മാപ്പാക്കി തരികയും നിങ്ങൾക്ക് പൊറുത്തു തരികയും ചെയ്യും. കണ്ടോ, തക്ഫീറു സയ്യാത്തും മഗ്ഫിറത്തു ദുനൂബും, ഇത് രണ്ടും കൂടി വകുല്ലു വാഹിദി മിൻഹുമ ദാഖിലും ഫിൽ ആഖിർ ഇൻദ ഇത്ലാഖ്, ഉപാധി കൂടാതെ പൊതുവായി പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ പ്രവേശിക്കുന്നതാണ്. തിന്മകളെ മറച്ചു വെക്ക്, മൂടി വെച്ച് മാപ്പാക്കുക എന്നതും പാപങ്ങളെ പൊറുക്കുക എന്നും, അത് രണ്ടും കൂടി ചേർത്തി പറഞ്ഞു ആയത്തിൽ. അപ്പോൾ ഷെയ്ഖ് സഅദി പറയാണ്, വഇന്ദ ലിജ്തിമാ, അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ, യുഫസ്സറു തക്ഫീറു സയ്യാത്തി ബിദ്ദുനൂബി സഗായിർ, സയ്യാത്തുകൾ മൂടി വെച്ച് മാപ്പാക്കുമെന്നതുകൊണ്ട് ഉദ്ദേശം ചെറിയ പാപങ്ങളാണ്. വ മഗ്ഫിറത്തു ദുനൂബ്, പാപങ്ങൾ പൊറുക്കുമെന്നതുകൊണ്ട് ഉദ്ദേശിച്ചതോ, ബി തക്ഫീരിൽ കബായിർ, വൻ പാപങ്ങൾ പൊറുക്കുന്നുള്ളതാണ്. അപ്പൊ തഖ്വ നമ്മളിൽ ഉണ്ടായിത്തീർന്നാൽ നമുക്ക് തെറ്റുകളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത തന്നെ ഇല്ലാതാവുകയും വന്നുപോയ തെറ്റുകൾ അള്ളാഹു മൂടിവെച്ച് മാപ്പാക്കി തരികയും ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് പൊറുത്തു തരികയും ചെയ്യും. അപ്പൊ നോക്കൂ, നിങ്ങൾ തഖ്വയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു തഖ്വ, അത് നമുക്ക് ഈ മാസത്തെ നോമ്പിലൂടെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ റമദാൻ നമുക്കൊരു നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഒരാൾക്ക് റമദാൻ വന്നു കിട്ടി, റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടി, നോമ്പെടുക്കാനൊക്കെയുള്ള ചാൻസ് കിട്ടി, എന്നിട്ടും ആ മാസം കൊണ്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല, അങ്ങനെയാ ആളെ അള്ളാഹു അകറ്റട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. അല്ലെ, മിമ്പർമ കയറിയപ്പോ ഒന്നാം സ്റ്റെപ്പിൽ ആമീൻ, രണ്ടാം സ്റ്റെപ്പിൽ ആമീൻ, മൂന്നാം സ്റ്റെപ്പിൽ ആമീൻ പറഞ്ഞിട്ട് പിന്നെ വിശദീകരിച്ചില്ലേ, അതിലൊന്നാമത് വിശദീകരിച്ചത്. അപ്പൊ റമദാൻ വന്നു കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കാവുന്ന തരത്തിലുള്ള ഒരു തഖ്വ നമുക്ക് നേടിയില്ലെങ്കിൽ, റസൂല് തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട്, ഖമ്മിൻ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, എത്രയെത്ര നോമ്പുകാരുണ്ട്, അവരെ നോമ്പുകൊണ്ട് അവർക്ക് ദാഹം സഹിച്ചു എന്നല്ലാതെ വേറൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. 14 15 മണിക്കൂറുകൾ അന്നപാനീയങ്ങൾ മുഴുവൻ വെടിഞ്ഞ് ഒരു മാസക്കാലം കഴിച്ചുകൂട്ടിയ മനുഷ്യന് എന്തെല്ലാം നല്ല നല്ല ജീവിത ഗുണങ്ങൾ അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അയാൾ അയാളുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാക്കിനെയും പ്രവൃത്തിയെയും മാത്രമല്ല, ശരീരമാസകലം നോമ്പിലായിരുന്നു. റസൂല് പറഞ്ഞല്ലോ, ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, അയാൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ റബ്ബിന് തീരെ താല്പര്യമില്ല, വെറുതെ പട്ടിണി കിടന്നിട്ട് ആമാശയത്തിന് മാത്രം നോമ്പുണ്ടായിട്ട് കാര്യമല്ല, കണ്ണിനും കാതിനും കയ്യനും കാലിനും എല്ലാത്തിനും നോമ്പുണ്ടായിരിക്കണം. ആ സകലം നിയന്ത്രിക്കാൻ നോമ്പ് നമുക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി. സ്ഥിരമായി മ്യൂസിക്കും അശ്ലീല ഗാനങ്ങളും കേട്ടിരുന്നവർ റമദാനിൽ അത് ഓഫാക്കി, ഐ അത് വേണ്ട. എന്തുകൊണ്ടാണത്? നോമ്പിലൂടെ ഉണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന തഖ്വക്ക് തന്റെ മ്യൂസിക് തടസ്സമാണ് എന്നവന്റെ മനസ്സ് പറയുന്നു. കാരണം മ്യൂസിക് സ്ഥിരമായി കേൾക്കുന്നവന്റെ മനസ്സിൽ അത് നിഫാക്ക്, കാപട്യം നട്ടുവളർത്തും. ഈമാനിന്റെ നേരെ ഓപ്പോസിറ്റായ ഈമാനിനെ ബാധിക്കുന്ന രോഗമാണ് നിഫാക്ക്, അവനെയാണ് മുനാഫിക്ക് എന്ന് പറയുക. മ്യൂസിക് സ്ഥിരമായി കേൾക്കുന്നവന് കാപട്യം ഉണ്ടാകുന്നു. സഹാബികളിൽ നിന്ന് അസറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി നമ്മള് ടിവിയും സീരിയലും ഓഫാക്കി അല്ലേ. പക്ഷേ പെരുന്നാളിൻ്റെ അന്ന് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്താലോ പിന്നെന്താ അവസ്ഥ? പുകവലിക്കാർ 14-15 മണിക്കൂർ പുകവലിക്കാതെ ഇരുന്നു. പക്ഷേ ചവ്വാൽ 1 മുതൽക്ക് അത് ഇരട്ടി, ഒരു മാസത്തിന്റെയും കൂടി ചവ്വാൽ വലിച്ചു തീർത്താലോ? ചില ആളുകളുണ്ട് നോമ്പ് തുറക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കും, വീടിക്കുറ്റി എടുത്ത് ഇങ്ങനെ കുത്തി ഇതിങ്ങനെ പിടിച്ച് അല്ലാഹു അക്ബർ ഒറ്റ കൊള, എന്നിട്ടേ പിന്നെ കുറച്ച് വെള്ളം കുടിക്കുള്ളൂ. പിന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് ബാത്റൂമിൽ പോവും. അതെന്തിനാ? മൂത്രയിക്കാൻ പോണല്ല, 2 പഫ് വലിക്കാൻ. ആ വലിച്ചൂരി അതിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വരും. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പോവും. അതെന്തിനാ? ഒന്ന് വലിക്കാൻ. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പോവും, പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പോവും, പിന്നെ പള്ളിക്ക് വരാൻ നേരത്തെ ഒന്ന് പോവും, പിന്നെ തറാവി കഴിഞ്ഞ് വന്നിട്ടൊന്ന് വലിക്കും, പിന്നെ അത്തായത്തിന് എണീക്കുമ്പോൾ ഒന്ന് വലിക്കും, അത്തായം കഴിഞ്ഞിട്ടൊന്ന് വലിക്കും, പിന്നെ സുബൈക്ക് വന്നതിന് മുമ്പ് ഒന്ന് വലിക്കും. അവസാനത്തെ ഒരു വലിയും കൂടി. ഇപ്പൊ എത്രയായി? എന്താ പിന്നെ കാര്യം? പകലെന്തിയോളം പുകവലി ഒഴിവാക്കിയിട്ട് സ്വന്തം ദേഹേച്ഛക്കെതിരെ പോരാടിയ മനുഷ്യൻ രാത്രി ഇങ്ങനെ പലിശ അടക്കം വലിച്ചാലോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, മനസ്സാക്ഷിക്കുത്ത് ഉണ്ടല്ലോ പുകവലിക്കാർക്ക്. ബാപ്പാനെ കണ്ട ഇങ്ങനെ വിഴുങ്ങും, വലിച്ചോണ്ടിരിക്കുന്നോ ഉള്ളിക്കങ്ങ് എടുക്കും. ഉസ്താദിനെ കണ്ട എടുത്തിട്ട് കാലിലോട്ടിട്ട് ചവിട്ടി അരക്കും. അമ്മാമനെ കണ്ട അങ്ങനെ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെ കണ്ടാലും അപ്പൊ വരനെ അറിയാ ഇത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്? ഒരു നോമ്പ് കൊണ്ട് നമുക്കതങ്ങ് വലിച്ചെറിഞ്ഞൂടെ, ഇനി ഞാൻ ഇത് തൊടൂല്ല എന്നുണ്ട്? നിങ്ങൾ നോക്ക്, അതിന്റെ പുറത്ത് സിഗരറ്റ് പാക്കിന്റെ പുറത്ത് തന്നെ എഴുതിക്കുക സ്റ്റാറ്റൂട്ടറി വാണിംഗ്, നിയമപരമായ മുന്നറിയിപ്പ്. അതെന്താ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് മാത്രമല്ല, സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർ പിടിച്ചു എന്റെ ചിത്രം, അങ്ങനെ ഇരിക്കുന്ന ചിത്രം, അതിമ കുത്തിയിട്ട് പിന്നെയും വലിക്കുക, എന്തൊരവസ്ഥ! ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താ? ചത്താ ചത്തോട്ടെ, പോയാ പോട്ടെ, കൊളുത്തടാ എന്ന് പറഞ്ഞ് വലിക്കല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ദേഹേച്ഛക്ക് മനുഷ്യൻ കീഴ്പ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ മനസ്സാക്ഷിക്ക് പോലും നമ്മൾ എതിര് ചെയ്യല്ലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ, ഇതിന് അടിമപ്പെടുക എന്നാ പറയാ അല്ലെ, ഇതൊരു അടിമപ്പെടലാണ്. അതുകൊണ്ട് റമദാനിലൂടെ നമുക്ക് 14 മണിക്കൂർ പുകവലി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ ഇനി പുകവലിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ തരത്തിലുള്ള ഒരു ആത്മനിയന്ത്രണം നമുക്ക് വരും 11 മാസങ്ങളിലും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളൊരു തഖ്വയാണ് നോമ്പിലൂടെ നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ശവ്വാൽ 1-നുണ്ട്, എത്തിങ്ങാനെ കുട്ടികളെ പുറത്തുവിട്ട മാതിരി എട്ടും എന്നിട്ടൊരു വിടല്. പിന്നെ പഴയതൊക്കെ ഇരട്ടിക്കിരട്ടിയ. ആ രൂപത്തിൽ നമ്മൾ ആകരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഒരു ഏതൊരു അമലും അതിന്റെ അവസാനം കൊണ്ട് നന്നാകണം. അവസാനം മോശമായാൽ പിന്നെ അതിന് ഗുണം കിട്ടൂല. അപ്പൊ നോമ്പപ്പ് അതിന്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. പഴിച്ചും പറഞ്ഞൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന രൂപത്തിലല്ല റബ്ബയെ നഷ്ടപ്പെട്ടു പോവാണല്ലോ. ഇനി 2 ദിവസം കൂടി, അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാവുമോ, എനിക്കിതിന് അവസരം ഉണ്ടാവുമോ അറിഞ്ഞൂടല്ലോ. കാരണം ഇത് തിരിച്ചു വരൂലല്ലോ, നഷ്ടപ്പെടുന്ന ഒരു നിമിഷം ഇനി തിരിച്ചു കിട്ടൂല. അപ്പൊ ആ നിലക്ക് അവസാനം നന്നാക്കാൻ നമ്മൾ നല്ലവണ്ണം പരിശ്രമിക്കണം. അതിനാണ് നോമ്പ് കൊണ്ട് കിട്ടേണ്ട പാപമോചനം ആവർത്തിച്ച് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിന് നിനക്കിഷ്ടമാണ്, എനിക്ക് മാപ്പ് നൽകണേ. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നോമ്പ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ ത്യാഗ മനസ്ഥിതി, നമ്മുടെ ആളുകൾ പലരും ലാഭം കിട്ടുന്ന പല കച്ചവടങ്ങളും ശമ്പളം കിട്ടുന്ന പല ജോലികളും പല ബിസിനസ്സും നോമ്പിനു വേണ്ടി ഒഴിവാക്കി. ഇതൊക്കെ പാടെ തേഞ്ഞിട്ട് നോമ്പ് വൽക്കാനും ഓതാനൊന്നും കഴിയില്ല, കിടക്കട്ട അവിടെ, ഞാൻ ഒരു മാസം മരിച്ചു എന്ന് വിചാരിക്കുക എന്ന നിലക്ക് ഒഴിവാക്കിയിട്ട് പള്ളിയിൽ വന്നിരുന്നു അല്ലേ. ആദ്യമൊക്കെ ഉണ്ടാവും, ഓ ഇന്നിപ്പോ എന്നോട് നിന്നെനിക്ക് 2000 രൂപ എന്റെ കച്ചവടം കിട്ടിയിരുന്നു, ഓ ഇന്നിപ്പോ 3000 കിട്ടിയത്. അതെല്ലാം ഒഴിവാക്കി പോട്ടെ, 2000-3000 പരലോകത്തേക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങണ്ടേ, എന്നാ ഇത് തീരുക? ഈ 2000-3000 തീരുമോ എന്ന് വിചാരിച്ച് ഒക്കെ ഒഴിവാക്കി ഒരു മാസത്തേക്ക് എല്ലാം തെർത്തീവാക്കി, കുറച്ച് പൈസക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പിന്നെ കടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അങ്ങനെ ഒരു മാസക്കാലം ഇബാദത്തിനു വേണ്ടി പലതും നമ്മൾ ത്യജിച്ചു. ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും ഒക്കെ വേണ്ടി നമ്മൾ നമ്മുടെ പലതും ഒഴിവാക്കി. അത് അല്ലാഹുക്ക് വേണ്ടിയാണോ നമ്മൾ ഒഴിവാക്കിയത് എങ്കിൽ അല്ലാഹു നമുക്ക് അതിനേക്കാൾ ഖൈറായത് പകരം തരും. അങ്ങനെ തന്നെ ഹദീസുണ്ട്, മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹുല്ലാഹു ഖൈറം മിൻഹു. ആരെങ്കിലും ഒരു കാര്യം അല്ലാഹുക്ക് വേണ്ടി ഒഴിവാക്കിയാൽ അല്ലാഹു അയാൾക്ക് അതിനേക്കാൾ ഉത്തമമായത് പകരം തരും. നാട്ടുകാരെന്ത് വിചാരിക്കും, ഉസ്താദ് എന്ത് പറയും എന്നൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ടത്. സഹാബികളെപ്പറ്റി പറഞ്ഞയിടത്ത് സൂറത്തുൻ നൂറിൽ പറഞ്ഞില്ലേ, റിജാലുൻ, അവർ ചില വ്യക്തികളാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. അവരുടെ കച്ചവടമോ ബിസിനസ്സുകളോ അവരെ അശ്രദ്ധമാക്കുകയില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും, വ ഇഖാമി സ്വലാ, നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും, കൃത്യമായി നിർവഹിക്കുന്നതിലും, വ ഈതാ ഇസ്സകാ, സകാത്ത് കൊടുക്കുന്നു. അതിലൊന്നും അവരെ കച്ചവടമോ ബിസിനസ്സോ അവരെ അശ്രദ്ധമാക്കൂല. എന്നാൽ ഉപജീവന മാർഗങ്ങളും ഇബാദത്തും പരസ്പരം തടസ്സാകുകയല്ല. ഉപജീവന മാർഗങ്ങളുടെ പേരിൽ ഇബാദത്തോ ഇബാദത്തിന്റെ പേരിൽ ഉപജീവന മാർഗമോ അവർ തടയില്ല. രണ്ടും ഒന്നൊന്നിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എന്താ അറിയോ, യഹാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ, തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും തകിടം മറിയുന്ന, താളം തെറ്റുന്ന ഒരു ദിവസമാകുന്നു അത്. അപ്പൊ പരലോകത്തെക്കുറിച്ചുള്ള പേടിയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരണ ഉണ്ടായതെങ്കിൽ അത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ 360 ദിവസം ആവശ്യമുള്ള കാര്യമാണ്. പരലോകത്തിനു വേണ്ടി പലതും ത്യജിക്കാൻ ഒരു മുഅ്മിൻ തയ്യാറാകണം എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ആവർത്തിച്ചൊന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ എത്ര മാറ്റം വന്നു റമദാനിൽ, അല്ലെ? റമദാനിലെ പിറവി കണ്ടത് മുതൽ നമ്മുടെ ജീവിത ശൈലി അപ്പാടെ മാറ്റി, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ പലതും മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ചില ആളുകൾ പറയായി, എനിക്കത് മാറ്റാൻ കഴിയില്ല, പുകവലി ഏ അത് മാറ്റാൻ കഴിയില്ല, അങ്ങനെ ഓരോന്നും മാറ്റാൻ കഴിയണം. നമ്മളെ മാറ്റാനല്ലേ ഇസ്ലാം വന്നത്. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ നമ്മളിലുള്ളത് മാറ്റം വരുത്താതെ അല്ലാ നമ്മൾ ഇന്ന് മാറ്റം വരുത്തുകയില്ല. അപ്പൊ പകൽ സമയം ധാരാളം സമയം ഭക്ഷണം കഴിച്ച് നമ്മൾ 14-15 മണിക്കൂർ തിന്നുന്നില്ല, പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. ഒരു മാസക്കാലം ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ആളുകൾ അറിയുന്നു പേടിച്ചിട്ടല്ല, പിന്നെയോ എന്റെ റബ്ബ് കൽപ്പിച്ചതാണ്, 12 മാസത്തിൽ ഒരു മാസം എനിക്ക് നിയന്ത്രണം വേണം. അപ്പൊ റബ്ബ് പറഞ്ഞാൽ എന്തിനും ഞാൻ തയ്യാറാകണം. എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, എനിക്ക് വേണ്ടതെല്ലാം ഈ ദുനിയാവിൽ ഒരുക്കി തന്ന്, എന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ് എനിക്ക് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങൾ അടിമ എന്ന നിലക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ചിന്ത, അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള അടിമത്ത ഭാവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് എന്തും സാധിക്കും എന്നതിന്റെ തെളിവാണത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ മാസത്തിൽ. ഇനി സുഹൃത്തുക്കളെ, ഈ നോമ്പ് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നമ്മൾ നിസ്കരിച്ച സുന്നത്ത് സ്കാരങ്ങൾ, തറാവിയഹ്, നമ്മൾ ഒരുപാട് വിഷമിച്ച് എടുത്ത നോമ്പ്, ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. എത്ര കുറ്റമറ്റ രീതിയിൽ ചെയ്താലും നമ്മുടെ ആ കർമ്മത്തെ, അതിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നൊരു പേടി ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പുനർനിർമ്മാണം നടത്തിയിട്ട് കഅബത്തിന്റെ മുറ്റത്ത് നിന്ന് നടത്തിയ പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നത് സ്വീകരിച്ചാലും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. ആരാ പറയണത്? സാധാരണക്കാരല്ല നബിമാരാ. ഏതൊരു കർമ്മവും റബ്ബിനിഷ്ടപ്പെട്ട രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ആര്? നബിമാര്. എന്നിട്ട് പോലും അവർക്ക് തോന്നുകയാണ് ഇതിൽ അതിന്റെ കബൂലിയത്തിനെ ബാധിക്കുന്ന വല്ലതും സംഭവിച്ചിട്ടുണ്ടോ. എന്നാ നമുക്ക് അങ്ങനെയൊന്നുമല്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്, തരണമെങ്കിൽ തന്നോ, മനസ്സുണ്ടെങ്കിൽ എന്ന രൂപത്തിലല്ല വേണ്ടത്. നമ്മൾ ചോദിക്കണം, അള്ളാഹുവേ എന്റെ അമലുകളൊക്കെ കബൂലാക്കണേ, എന്തെങ്കിലും കുറവുകൾ ന്യൂനതകൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ? നിയ്യത്തില് അല്ലേ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ നിയ്യത്ത് സത്യസന്ധമാണോ? ചിലപ്പോൾ അതിനെ ബാധിക്കും. പിശാജ് പലതരത്തിലെ നിയ്യത്തുകൾ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ വല്ലതും അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുട്ടുപൊറുത്ത് എന്റെ അമൽ നല്ല നിലക്ക് നീ സ്വീകരിക്കണേ, കബൂലാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയുമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വരുന്ന 11 മാസങ്ങളിലെ ഇസ്ലാമിക ജീവിതത്തിന് ഈ പരിശുദ്ധ റമളാൻ നമുക്ക് കരുത്തായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും വിശുദ്ധ റമളാനിനെ സന്തോഷപൂർവ്വം എതിരേൽക്കുവാനും നോമ്പെടുക്കുവാനും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഫൈദാ ഫറഗത്ത ഫൻസബ്, ഒരുന്നിൽ നിന്നൊഴിവായാൽ മറ്റൊന്നിൽ നാം പ്രവേശിക്കുകയാണ്. റമളാൻ കഴിയുന്നതോടെ പഴയകാല തെറ്റിലേക്ക് തിരിച്ചു പോവുകയല്ല, നമ്മൾ വീണ്ടും നന്മയുടെ മാർഗത്തിൽ തന്നെ പ്രവേശിക്കണം. ഹറാമുകൾ ഒഴിവാക്കി ഹലാലു കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസികമായ പക്വതയോടെ നമ്മൾ മുന്നോട്ടു പോകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.